എന്തിനെന്നുപോലും അറിയാത്ത ചില കർമ്മങ്ങളും ക്രമങ്ങളും ചെയ്തു കൂട്ടുന്നതല്ല ക്രിസ്തീയ ജീവിതം. അത് വീണ്ടും ജനനത്താൽ താങ്കൾക്ക് നൽകപ്പെട്ട ദിവ്യ സ്വഭാവത്തിന്റെ സ്വാഭാവികമായ വെളിപ്പെടലാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ മലയാള പഠന പരിപാടിയായ ജീവസന്ദേശത്തിലേക്ക് താങ്കളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവവചനം, അത് ജീവന്റെ വചനമാണ്, നിത്യജീവനിലേക്കുള്ള വഴികാട്ടിയാണ് തിരുവചനം. സ്വന്ത സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് സ്വന്ത ഭാഷയിൽ വ്യക്തമായും കൃത്യമായും പഠിക്കുവാൻ ലഭിക്കുന്ന ഈ അവസരം എത്ര അനുഗ്രഹകരമാണ് അല്ലേ? ദിവസം തോറും ഈ പഠനം പ്രയോജനപ്പെടുത്തുന്ന സ്നേഹിതരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം പഠിച്ചല്ലോ. ഇന്ന് നാം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ലേഖനം പല പ്രാവശ്യം വായിക്കുന്നത് താങ്കൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലേഖനത്തിലൂടെ പത്രോസ് നമ്മെ വെല്ലുവിളിക്കുന്നതും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നതിന് വേണ്ടിയിട്ടാണ്. 3 വാക്യത്തിൽ പത്രോസ് നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നത്രേ. വിജയകരമായൊരു ജീവിതം നയിക്കേണ്ടതിന് നാം യേശുവിനെക്കുറിച്ച് അറിയുക മാത്രമല്ല, അവനെ തന്നെ അറിയണം. അവനെക്കുറിച്ച് അറിഞ്ഞാൽ പോരാ. ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അവൻ രക്ഷിതാവാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പിന്നെയോ അവൻ്റെ ജീവനും സാന്നിധ്യവും ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ്. യേശുവിനെ നാം അറിയുമ്പോൾ അവൻ്റെ ശക്തിയാലുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമായിത്തീരുന്നു. വിശ്വാസ ജീവിതത്തിൽ ബലം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, പത്രോസിന് ചില കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ താങ്കളോട് പറയാനായിട്ടുണ്ട്. തീർച്ചയായും താങ്കളെ അത് ധൈര്യപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മെ തൻ്റെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചവനായ കർത്താവ് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം പത്രോസ് തുടരുന്നത് ശ്രദ്ധിക്കുക. 4 അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുവാൻ ഇടവരുന്നു. ഇപ്പോഴെന്തുകൊണ്ടാണ് ശിമോൻ പത്രോസ് വാഗ്ദത്തങ്ങളെ വിലയേറിയത് എന്ന് വിളിക്കുന്നത്? 1 നമുക്കുള്ള വിലയേറിയ വിശ്വാസത്തെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ് അവൻ പറയുന്നത്. പ്രിയ സുഹൃത്തെ, പുതിയ നിയമത്തിൽ മഹത്വപൂർണവും ആശ്ചര്യകരങ്ങളുമായ ചില വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പത്രോസ് അവയെ വിളിക്കുന്നത് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ എന്നത്രേ. ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 6:37 വാക്യം നമുക്ക് നോക്കാം. അവിടെ വായിക്കുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. മത്തായിയുടെ സുവിശേഷം 11 കർത്താവ് നൽകുന്ന വാഗ്ദത്തം എത്ര മനോഹരമാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28. ഇത് വീണ്ടെടുപ്പിൻ്റെ വാഗ്ദത്തമാണ്. ആശ്വാസം അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്ന് കർത്താവ് പറയുന്നു. ഇത് ക്രിസ്തുവിനായി താങ്കളുടെ ഹൃദയവും ജീവിതവും സമർപ്പിക്കുന്നതിൻ്റെ ആശ്വാസമാണ്. കർത്താവിൻ്റെ മറ്റൊരു വാഗ്ദത്തം ശ്രദ്ധിക്കുക: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14:6. നിത്യജീവനെ സംബന്ധിച്ചുള്ള വളരെ ആശ്ചര്യകരമായ മറ്റൊരു വാഗ്ദത്തം ഇങ്ങനെയാണ്: 1 യോഹന്നാൻ 5:12, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവനില്ല. 1 പത്രോസ് 1:23 വീണ്ടും ജനനത്തെ സംബന്ധിച്ചുള്ള വാഗ്ദത്തം നാം മുമ്പ് കണ്ടുവല്ലോ: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഈ വാഗ്ദത്തങ്ങളൊക്കെയും വരുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കൂടിയും അവനിലുള്ള വിശ്വാസത്താലും അത്രേ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്ന് നാം വായിച്ചല്ലോ. അതായത് താങ്കൾ ദൈവത്തിൻ്റെ ഒരു പൈതലായി തീരുവാൻ അതിനാൽ ഇടവരുന്നു എന്ന്. അതാണല്ലോ ദിവ്യ സ്വഭാവം. നമ്മുടെ സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും എന്നർത്ഥത്തിൽ. എത്ര ഉന്നതമായ ഒരു സത്യമാകുന്നു ഇത്, ദൈവത്തിൻ്റെ പൈതലായിരിക്കുക. അതെ, അതിനേക്കാൾ ഭാഗ്യകരമായി മറ്റെന്താണുള്ളത്? പ്രിയ സുഹൃത്തെ, താങ്കൾ വീണ്ടും ജനിച്ചപ്പോൾ താങ്കൾക്ക് ദൈവ സ്വഭാവം നൽകപ്പെട്ടു. ഇവിടെ ചെയ്യണം ചെയ്യരുത് എന്നുള്ള ഒരു ചെറിയ കൂട്ടം കാര്യങ്ങളുടെ പിന്തുടരലാണ് ക്രിസ്തീയ ജീവിതം എന്ന് താങ്കളെക്കൊണ്ട് ചിന്തിപ്പിച്ച് താങ്കളെ കബളിപ്പിക്കുവാൻ ആരെയും അനുവദിക്കാതിരിക്കുക. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു നിയമാവലിയുടെ ജീവിതമാകുന്നു എന്ന് ചിന്തിക്കരുത്. എന്തിനെന്ന് പോലും അറിയാത്ത ചില കർമ്മങ്ങളും ക്രമങ്ങളും ചെയ്തു കൂട്ടുന്നതല്ല ക്രിസ്തീയ ജീവിതം. അത് വീണ്ടും ജനനത്താൽ താങ്കൾക്ക് നൽകപ്പെട്ട ദിവ്യ സ്വഭാവത്തിൻ്റെ സ്വാഭാവികമായ വെളിപ്പെടലാണ്. ഇത് ചെയ്യുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ താങ്കൾ ഒരു ക്രിസ്തുവിശ്വാസിയാകുന്നു എന്ന് ലോകം പറയുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ മുഖപ്പട്ട കെട്ടിയ ഒരു കുതിരയല്ല, താങ്കൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുന്നു. അതെ, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് താങ്കൾ പങ്കാളിയാകുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. പത്രോസ് തൻ്റെ ഒന്നാം ലേഖനത്തിൽ വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് വിശ്വാസിക്കുള്ള സ്വർഗീയ അവകാശത്തെയും അതുപോലെ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെയുമാണ് സൂചിപ്പിച്ചത്. 1 പത്രോസ് 1:3-5 1 പത്രോസ് 1:9-13 എന്നാൽ 2 പത്രോസ് 1:4 പറയുന്ന വാഗ്ദത്തങ്ങൾ വിശ്വാസികളെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാകാൻ കഴിവുള്ളവരാക്കി തീർക്കുന്നവയത്രേ. കൊരിന്ത്യർക്കെഴുതിയ 2:5-17 പറയുന്ന പ്രകാരം പുതിയ സൃഷ്ടിക്ക് യോഗ്യമായ ദിവ്യ സ്വഭാവം അത് നമ്മിൽ വളർത്തുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മുഖത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് എന്ന് വായിച്ചല്ലോ. ഇത് ഇതിൽ തന്നെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാകുന്നു. ലോകത്തിൻ്റെ നാശം വിട്ടൊഴിയുന്നതും ലോകത്തിൻ്റെ മാലിന്യം വിട്ടൊഴിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകത്തിൻ്റെ നാശം എന്നത് നമ്മിൽ തന്നെയാകുന്നു, ലോകത്തിൻ്റെ മാലിന്യം എന്നത് പുറത്തുള്ളതാകുന്നു. ഇവിടുത്തെ ചിന്ത എന്താകുന്നു എന്ന് വെച്ചാൽ, ചുറ്റുപാടുകളെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ അത് നല്ല ആളുകളെ ഉൽപ്പാദിപ്പിക്കും എന്നതത്രേ. എന്നാൽ പ്രിയ സുഹൃത്തെ, അത് പഴയ പ്രകൃതിയിൽ യാതൊരു മാറ്റവും വരുത്തില്ല. ചുറ്റുപാടുകൾ നന്നായതുകൊണ്ട് താങ്കളുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല എന്ന് ചുരുക്കം. ഇന്ന് മതഭക്തരായ മനുഷ്യർ ഞായറാഴ്ചകളിൽ ഒരു മാലിന്യവിരുദ്ധ പരിപാടിയിലൂടെ പോകുന്നു. അവർ ഒരു ചെറിയ ആചാരത്തിലും ഒരു ചെറിയ കഴുകലിലും ഒരു ചെറിയ ഇതിലും ഒരു ചെറിയ അതിലും ഒക്കെ പങ്കെടുക്കുന്നു. ഞായറാഴ്ച ആ ആരാധനാസ്ഥലത്തായിരിക്കുന്ന സമയത്ത് അവർ ഭക്തിയുടെ ആ മൂർധന്യത്തിലായിരിക്കും. പക്ഷേ മറ്റ് ദിവസങ്ങളിലോ താങ്കൾക്ക് അങ്ങേയറ്റം മതഭക്തനായിരിക്കാനും അതേസമയം തന്നെ ഏതൊരാൾക്കും സാധിക്കുന്ന അത്രയ്ക്ക് മലിനപ്പെട്ടവനായിരിക്കാനും സാധിക്കും. ഞാൻ പറഞ്ഞത് മതഭക്തിയാണ്, ദൈവഭക്തിയല്ല. ചില ആളുകളെ താങ്കൾ ഞായറാഴ്ച കാണുന്ന അതേപോലെ ആയിരിക്കില്ല അവരെ തിങ്കളാഴ്ച കാണുന്നതല്ലേ. എന്തുകൊണ്ടാണ്? ഞായറാഴ്ചകളിൽ അവർ തികഞ്ഞ ഭക്തിയുടെ ഭാവത്തിലും വേഷത്തിലും ശൈലിയിലുമായിരിക്കും, പക്ഷേ തിങ്കളാഴ്ച ആ വിധത്തിലായിരിക്കില്ല. കാരണം എന്താണെന്നോ, അവർ കേവലം ഞായറാഴ്ചകളിലെ ഒരു മലിനവിരുദ്ധ പരിപാടിയിലൂടെ പോക മാത്രം ചെയ്യുന്നവരാണ്. താങ്കൾ ലോകത്തിൻ്റെ നാശം വിട്ടൊഴിയുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ താങ്കൾക്കൊരു പുതിയ സ്വഭാവം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ലോകത്തിൻ മുഖത്താലുള്ള നാശം വിട്ടൊഴിയുവാൻ താങ്കൾ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളിയാകേണ്ട ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. വീണ്ടും ജനനം പ്രാപിച്ചതിലൂടെ താങ്കൾക്ക് ദൈവിക സ്വഭാവം ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അതൊരിക്കലും താങ്കളുടെ ആ പഴയ സ്വഭാവം ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് അർത്ഥമാക്കുന്നില്ല. പഴയ സ്വഭാവം പാപത്തിലേക്ക് ചായ്വുള്ളതാണ്. ഇതിന് നല്ല ഉദാഹരണമാണ് തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞ മുടിയൻ പുത്രൻ്റെ ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷം 15:11-32 വാക്യങ്ങളിൽ ആ ഉപമ നാം കാണുന്നല്ലോ. ആ മുടിയൻ പുത്രന് ഒരു പഴയ പ്രകൃതി അപ്പോഴും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവന് തൻ്റെ പിതാവിനെ വിട്ട് ദൂരെ പോകാൻ കഴിഞ്ഞത്. അവൻ തൻ്റെ പണം ദുർമാർഗ ജീവിതത്തിന് ചെലവിടാൻ കഴിഞ്ഞു. എന്തിന് പന്നികളെ മേയ്ക്കുന്ന വയലിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും അവന് കഴിഞ്ഞു അല്ലേ? എന്നാൽ അവൻ തൻ്റെ പിതാവിൻ്റെ സ്വഭാവത്തിൽ പങ്കാളിയായിരുന്നു എന്നും ഓർക്കുക. അവൻ്റെ പിതാവ് ഒരിക്കലും പന്നികളോടൊപ്പം വയലിൽ ജീവിച്ചിട്ടില്ല. അവൻ്റെ പിതാവ് വളരെ മനോഹരമായ ഒരു വലിയ ബംഗ്ലാവിലാണ് ജീവിച്ചത്. വൃത്തിയും വീറുമുള്ള മനോഹരമായ ഒരു സ്ഥലത്ത് അവൻ്റെ പിതാവ് ദൈവികത്വത്തിലും ശുചിത്വത്തിലും വിശ്വസിച്ചു. അവൻ്റെ മേശയിൽ സമൃദ്ധമായ ആഹാരവും ഉണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും എന്ന് ഒടുവിൽ ഈ മുടിയൻ പുത്രൻ പറഞ്ഞില്ലായിരുന്നു എങ്കിൽ അവൻ ആ പിതാവിൻ്റെ മകനായിരിക്കയില്ലായിരുന്നു. എന്നാൽ അത് അവൻ തീർച്ചയായും പറയേണ്ടിയിരുന്നു. പന്നിക്കൂട്ടത്തിൽ കഴിയുന്ന ഒരു പന്നി ഒരിക്കലും ഇങ്ങനെ പറയുന്നത് താങ്കൾക്ക് കേൾക്കാൻ കഴിയില്ല. ആ കൂട്ടത്തിൽ നിന്നും ഒരു പന്നി പോലും ആ യുവാവിൻ്റെ കൂടെ അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയില്ല. കാരണം എന്താണ്? അവയ്ക്കൊന്നിനും ആ പിതാവിൻ്റെ സ്വഭാവമില്ല. മകൻ ഒരുപക്ഷെ പന്നികളുടെ വയലിൽ വരെ പോയേക്കാം. എന്നാൽ അവിടെ അവന് സ്വസ്ഥത ലഭിക്കില്ല. പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു പിതൃസ്വഭാവം അവനിലുണ്ട്. പിതാവിൻ്റെ ഭവനത്തിലാണ് അവൻ യഥാർത്ഥ സംതൃപ്തിയുള്ളത്. നേരെ മറിച്ച് ഒരു പന്നിക്കുട്ടിയെ കുളിപ്പിച്ച് ശുദ്ധിയാക്കി നിർത്തിയാൽ എങ്ങനിരിക്കും? അത് പിന്നെയും ആ ചളിക്കുണ്ടിലേക്ക് തന്നെ ഓടിപ്പോകും. അതാണ് അതിന് സന്തോഷം നൽകുന്ന കാര്യം. 2 പത്രോസ് 2:22 പത്രോസ് അത് പറയുന്നുണ്ട്. അതെ, ഒരു പന്നിക്കും കുളിച്ച് ശുദ്ധിയാകാൻ കഴിയും. അവനൊരു ഗണനീയനായ കൂട്ടായ്മക്കാരനും ഒക്കെയാകാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷേ ഒരു സഭയിലും അംഗമായേക്കാം. എന്നിട്ടൊരു ശുശ്രൂഷകനോ പ്രസംഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവനോ ആയേക്കാം. എങ്കിലും അവനപ്പോഴും ഈ പറഞ്ഞ മൃഗം തന്നെയാകുന്നു. സ്വാഭാവികമായും അവൻ ആ ചെളിക്കുണ്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുവാനുള്ള പ്രവണതയുള്ളവനായിരിക്കും. തീർച്ചയായും ഇത് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. വളരെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ രംഗത്ത് കാണാനില്ല. ഇപ്പോൾ ചേറ്റിലാണ്. എന്നാൽ പുത്രൻ തൻ്റെ പിതാവിൻ്റെ സ്വഭാവത്തിൽ പങ്കാളിയാകുന്നു. അവൻ സ്വാഭാവികമായും തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളും ഞാനും ദൈവമക്കളാകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ലഭിക്കുന്നു. ഇത് വളരെ അതിശയകരമല്ലേ? അവൻ തൻ്റെ വചനത്തിൽ കൂടി സംസാരിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് അത് നമുക്ക് യാഥാർത്ഥ്യമാക്കി തരികയും ചെയ്യുമ്പോൾ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ പത്രോസ് ഇതുകൊണ്ട് നിർത്തുന്നില്ല. അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അത് നിമിത്തം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തുടരുകയാണ്. ഇപ്പോൾ പത്രോസിനോട് ഇങ്ങനെ ചോദിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. അല്ല, പ്രിയ പത്രോസേ, സഹോദര, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങളോടും അവൻ്റെ ദിവ്യ സ്വഭാവത്തോടും നാം പങ്കാളികളായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തോടും ഇനിയും എന്താണ് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? ശിമോൻ പത്രോസ് ഇങ്ങനെ ഉത്തരം പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. കൊള്ളാം, നീ അത്രത്തോളം വന്നു കഴിഞ്ഞപ്പോൾ നീ ആരംഭിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. രക്ഷയ്ക്കപ്പുറത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷേ രക്ഷയ്ക്കപ്പുറത്ത് ചിലതുണ്ട് എന്നറിയുന്നത് താങ്കളെ ആശ്ചര്യപ്പെടുത്തുമായിരിക്കും അല്ലേ? പൗലോസ് തിമത്തിയോസിനോട് പറയുന്നത് താങ്കൾ ഓർക്കുന്നുണ്ടായിരിക്കും. 2 തിമത്തിയോസ് 3:14, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ എന്ന്. അല്ല, പൗലോസ് ഇത് പറയുമ്പോൾ തിമത്തിയോസ് രക്ഷിക്കപ്പെട്ടില്ലായിരുന്നോ? തീർച്ചയായും അവൻ അപ്പോൾ രക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പോൾ പിന്നെ പൗലോസ് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതെ, രക്ഷ 3 കാലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂതകാല രക്ഷയെ, അതായത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിടുതൽ കിട്ടിയതിനെ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രസ്താവിക്കാം. രക്ഷ വർത്തമാനകാലത്തിലും തുടരുന്നു. പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണിത്. ഇതിനെ ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. മാത്രമല്ല, രക്ഷ ഭാവി കാലത്തിലുമുണ്ട്. പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും മാറ്റപ്പെട്ട് ക്രിസ്തുവിനോടൊപ്പം മഹത്വത്തിൽ ആയിരിക്കുന്ന അവസ്ഥയാണിത്. ഇതിനെ ഞാൻ രക്ഷിക്കപ്പെടും എന്നും പറയാം. അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഈ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ പറയുന്നു 1 യോഹന്നാൻ 3:2, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. താങ്കളോട് സംസാരിക്കുന്ന ഈ ഞാനിപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് സദൃശനായിട്ടില്ല. ഞാൻ ഇപ്പോഴും ആ നിലയിൽ എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ ഞാൻ അതിലേക്കുള്ള പ്രയാണത്തിലാകുന്നു. ഇപ്പോൾ പത്രോസ് നമ്മോട് ക്രിസ്തീയ പക്വത പ്രാപിക്കലിനെക്കുറിച്ച് പറയാൻ പോകുകയാണ്. ഒരു വ്യക്തി ജനിച്ചതിന് ശേഷം അവൻ്റെ ശേഷിക്കുന്ന കാലം മുഴുവനും ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് അമ്മേ പാൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയില്ലല്ലോ. തീർച്ചയായും അവന് വളർച്ച പ്രാപിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് അവൻ വരേണ്ടതുണ്ട്. വളർച്ച പ്രാപിക്കുന്നില്ലെങ്കിൽ ഏതോ കാര്യമായ തകരാറുണ്ട്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ് 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. നല്ല ഒരു ലിസ്റ്റല്ലേ? അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് എന്ന് ക്രിസ്ത്യ ജീവിതം വളരെ ഗൗരവമേറിയ ഒരു കാര്യമാകുന്നു സുഹൃത്തെ. എന്നാൽ നാം ഇന്നതിനെ ഒരുതരം പാഠ്യേതര പദ്ധതി പോലെ ആക്കി തീർത്തിരിക്കുന്നു അല്ലേ? ഈ ആധുനിക കാലത്തെ ചിന്താഗതി ക്രിസ്തീയത്വം എന്നത് കച്ചവട ലോകത്തേക്കോ അല്ലെങ്കിൽ പള്ളിക്കൂടത്തിനുള്ളിലേക്കോ അഥവാ സാമൂഹിക ജീവിതത്തിലേക്കോ കൊണ്ടുചെല്ലാൻ ആവശ്യമില്ലാത്ത ഒന്നാകുന്നു എന്നത്രേ. എന്തിനധികം ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം ധരിക്കുന്ന വസ്ത്രം പോലെയാണ് പലരും ഇന്ന് ക്രിസ്തീയത്വത്തെ കാണുന്നത്. എന്നാൽ പത്രോസ് പറയുന്നു, നാം സകല ഉത്സാഹവും കൊടുക്കേണ്ട ഒന്നാകുന്നു ക്രിസ്തീയ ജീവിതമെന്ന്. നമ്മുടെ വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കേണ്ട ഈ കൃപകളുടെ പട്ടിക പത്രോസ് നിരത്തുമ്പോൾ അത് താങ്കൾക്ക് എണ്ണാൻ കഴിയുന്ന ജപമാല പോലെയോ ഇങ്ങേയറ്റത്തുള്ള ഒരെണ്ണം തള്ളിയിട്ടാൽ അങ്ങേയറ്റത്തുള്ളത് വരെ നിരനിരയായി വീഴുന്ന രീതിയിൽ അടുക്കി വച്ചിരിക്കുന്ന കച്ചിക്കൂമ്പാരം പോലെയോ അല്ല. അതൊരിക്കലും അങ്ങനെയല്ല. ഒരു ഇഷ്ടികയുടെ പുറത്ത് മറ്റൊരു ഇഷ്ടിക വെച്ച് അങ്ങനെ ഒരു രൂപം നിർമ്മിക്കുന്നത് പോലെയുമല്ല. ശരിക്ക് പത്രോസ് തൻ്റെ 1-ാം ലേഖനത്തിൽ ജീവനുള്ള കല്ലുകളെ കൊണ്ട് ഒരു ആത്മിക ഗ്രഹം പണിയുന്നതിൻ്റെ ചിത്രം ഉപയോഗിക്കുന്നു. എന്നാൽ ആ കല്ലുകളൊക്കെയും ജീവനുള്ള കല്ലുകളാകുന്നു എന്നോർക്കുക. ഒരിക്കലും അവ നിർജീവ ശിലകളല്ല. ശരിയായി പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം ഒരു വളർച്ചയാകുന്നു. പത്രോസ് ഇതിനെ വിശദീകരിക്കുന്നത് ആ വഴിക്കാണ്. ഈ ലേഖനം അവസാനിക്കുന്നത് തന്നെ വളരെ ആശ്ചര്യകരമായ ഒരു പ്രസ്താവനയോടെയാണ്. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ എന്നാണ് പത്രോസ് ഒടുവിലായി പ്രബോധിപ്പിക്കുന്നത്. 2 പത്രോസ് 3:18. ഇതിന് നല്ല ദൃഷ്ടാന്തം ഒരു വളരുന്ന വൃക്ഷമാണ്. ഒരു വൃക്ഷം വളരുന്നത് താങ്കൾ തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. വളർച്ചയുടെ ഘട്ടത്തിലെ അതിൻ്റെ രൂപാന്തരം വളരെ വിസ്മയകരമാണ്. വൃക്ഷത്തിൻ്റെ ഒരു വിത്ത് പാകിയാൽ അത് മുളച്ചു വന്ന് തക്ക സമയമാകുമ്പോൾ നടേണ്ട സ്ഥാനത്ത് അതിനെ പറിച്ചു നടന്നു, തുടർന്ന് അത് വളർന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ തുടങ്ങുന്നു. അതുപോലെ ക്രിസ്തീയ ജീവിതം വളരേണ്ടതും വികാസം പ്രാപിക്കേണ്ടതുമാകുന്നു. വൃക്ഷങ്ങളുടെ ആ രൂപാന്തരത്തിൽ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. ജീവനുള്ള ചെടികൾ വളരുന്നു, എന്നാൽ ജീവനില്ലാത്ത ചെടികൾ ജീർണിച്ച് നശിച്ചു പോകുന്നു. അവിടെ സംഭവിക്കുന്ന 2 വിധ പ്രക്രിയകൾ ഇവയത്രേ. ഇതിൽ ഒരു പ്രക്രിയ എൻ്റെയും താങ്കളുടെയും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കളൊരു ദൈവപൈതലാകുന്നു എങ്കിൽ വളരേണ്ടിയിരിക്കുന്നു. നമ്മുടെ വളർച്ചയെ വിശേഷിപ്പിക്കുന്ന വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളെ പത്രോസ് ക്രമത്തിൽ പറയുന്നുണ്ട്. ഒരു വൃക്ഷത്തെ ശ്രദ്ധിക്കുക. അതൊരു കൊച്ചു തൈ ആയിരുന്നപ്പോൾ അതിൻ്റെ ഇലകൾ വളരെ മൃദുവായിരുന്നു, അതിൻ്റെ കൊമ്പുകൾ വളരെ ബലഹീനമായിരുന്നു. പക്ഷേ ഇന്ന് അവ വളരെ വ്യത്യസ്തമായിരിക്കുന്നു. അവ ഇപ്പോൾ വളരെ വലിപ്പമുള്ളതായിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിലും ഇതുപോലെ തന്നെ വളർച്ചയും വികാസവും ക്രമമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പത്രോസ് അതേക്കുറിച്ച് പറയാൻ ആരംഭിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും കൂട്ടുക എന്ന്. വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. അതിനാലാണ് താങ്കൾക്ക് ദിവ്യ സ്വഭാവം ലഭിച്ചത്, അതിനാലാണ് പാപക്ഷമ ലഭിച്ചത്, അതിനാലാണ് താങ്കൾക്ക് ക്രിസ്തുവിൻ്റെ നീതി ലഭിച്ചത്. ഇപ്പോൾ താങ്കൾ അതിനോട് ആദ്യമായി വീര്യം കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. വീര്യം എന്നതിൻ്റെ ഇംഗ്ലീഷ് പദമാണ് വെർച്യു എന്നുള്ളത്. 1-ാം നൂറ്റാണ്ടിലെ റോമിനെ സംബന്ധിച്ചിടത്തോളം വെർച്യുവിന് പാതിവൃത്യം അല്ലെങ്കിൽ കളങ്കമില്ലായ്മ എന്നതിനേക്കാൾ അധികമായ അർത്ഥവ്യാപ്തി ഉണ്ടായിരുന്നു. വീര്യം എന്ന വാക്കിന് അവർ ശക്തി, നെഞ്ചുറപ്പ്, ധൈര്യം, ഉത്കൃഷ്ടത എന്നീ അർത്ഥങ്ങൾ കൽപ്പിച്ചിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്തെ, ഇതേ ഗുണങ്ങൾ തന്നെ എൻ്റെയും താങ്കളുടെയും ക്രിസ്തീയ ജീവിതത്തെ വിശേഷിപ്പിക്കേണ്ടതാകുന്നു. വീര്യം, ശക്തി, നെഞ്ചുറപ്പ്, ധൈര്യം, ഉത്കൃഷ്ടത, എത്ര മനോഹരമായിരിക്കുന്നല്ലേ. ശരിയായതിനു വേണ്ടി ധീരമായി നിൽക്കുകയും ദൈവത്തിനായി എണ്ണപ്പെടുകയും ചെയ്യുന്ന വിശ്വാസികളെ ഇന്ന് ലോകത്തിന് വളരെ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുക എന്ന്. തുടർന്ന് അവൻ പറയുന്ന വീര്യത്തോട് പരിജ്ഞാനം കൂട്ടുക. ഇവിടെ പരിജ്ഞാനത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം നോസിസ് എന്നതാണ്. ഇതിൻ്റെ അർത്ഥം ദൈവത്തെ അവൻ്റെ രക്ഷയിൽ അറിയുക എന്നത്രേ. ഇത് വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാം വാക്യത്തിൽ പരിജ്ഞാനത്തിന് ഉപയോഗിച്ച ഗ്രീക്ക് പദം എപ്പിഗ്നോസിസ് എന്നതായിരുന്നു. അതിൻ്റെ അർത്ഥം ഉപരിജ്ഞാനം, സമ്പൂർണമായ അറിവ് അഥവാ വിശേഷമായ അറിവ് എന്നത്രേ. പൗലോസ് കൊലോസിയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്ത് അവർക്ക് ഈ പരിജ്ഞാനം, വിശേഷമായ അറിവ് ലഭിക്കണമെന്നാണ് താൻ പ്രാർത്ഥിച്ചത്. അക്കാലത്തുണ്ടായിരുന്ന ജ്ഞാനവാദികളായ നാസ്തികന്മാർ ഈ വിശേഷജ്ഞാനം തങ്ങളുടെ ചില ഗൂഢാചാരങ്ങളിലൂടെ ലഭിക്കും എന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നിരുന്നാലും പത്രോസും പൗലോസും പരിജ്ഞാനം അഥവാ നോസിസ് എന്നതിനെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയും വികാസവും എന്നാണ് അർത്ഥമാക്കിയത്. വിശേഷജ്ഞാനം അഥവാ എപ്പിഗ്നോസിസ് പരിജ്ഞാനം, അത് പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ബോധ്യമാക്കി തരുന്നതിനാൽ ഉള്ള ആ ലക്ഷ്യസ്ഥാനമാണ്. ദൈവവചനം ഹൃദയത്തിൽ ഉറയ്ക്കാത്തിടത്തോളം കാലം ക്രിസ്തീയ ജീവിതത്തിൽ വളരാനും വികാസം പ്രാപിക്കാനും താങ്കൾക്ക് സാധിക്കില്ല, എനിക്കും സാധിക്കില്ല. വ്യക്തിപരമായ എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ. ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ദൈവവചനത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നു എങ്കിൽ കൂടിയും സഹപാഠികളുടെയും മറ്റ് ആളുകളുടെയും വാദമുഖങ്ങൾ എൻ്റെ വിശ്വാസത്തെ ശിഥിലപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു, എന്നാൽ അത് വളരെ ബലഹീനമായ വിശ്വാസമായിരുന്നു. എന്നിരുന്നാലും ബൈബിൾ ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക മാത്രമല്ല, അത് ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. കാരണം പരിശുദ്ധാത്മാവാം ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇന്നത് ബോധ്യമാക്കി തന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ ഉറപ്പുണ്ട്. അതേ സുഹൃത്തെ, അതിനേക്കാൾ ഉന്നതമായ ഒരു ഉറപ്പ് ദൈവവചനത്തെ സംബന്ധിച്ച് താങ്കൾക്ക് ലഭിക്കാൻ കഴിയില്ല. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ എനിക്കത് പഠിപ്പിക്കാൻ കഴിയില്ല. പഠിപ്പിക്കുന്നത് കൊണ്ട് വിശ്വസിച്ചതല്ല, വിശ്വസിച്ചത് കൊണ്ട് പഠിപ്പിക്കുക. 200-300 യാത്രക്കാരെയും കൊണ്ട് രാജ്യങ്ങൾ താണ്ടി പറന്നു പോകുന്ന വിമാനം, അത് പറത്തുന്ന ഒരു വൈമാനികൻ ഇങ്ങനെ പറയുന്നു എന്ന് ഭാവനയിൽ ഒന്ന് ചിന്തിക്കുക. ആ ഭൂപടങ്ങളും ചാർട്ടുകളും ലോഗ് ബുക്കുകളും പുറത്തു കളയുക, എനിക്കതിലൊന്നും യാതൊരു വിശ്വാസവുമില്ല, ഞാൻ അതിനേക്കാൾ മിടുക്കനാണ്. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ സുഹൃത്തെ, താങ്കൾ ആ വിമാനത്തിൽ ഇരിക്കുന്നു എങ്കിൽ ഞാൻ പറയട്ടെ, താങ്കൾ വളരെ അപകടത്തിലാണ്. തീർച്ചയായും ഒരു പൈലറ്റ് അതിലൊക്കെയും വിശ്വാസമർപ്പിക്കുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തെ ചൊല്ലി താങ്കൾക്കൊരിക്കലും ആ പൈലറ്റുമായി വാദിക്കേണ്ടി വരില്ല. അത് വിശ്വസിക്കാൻ യോഗ്യമായവയാണ് എന്ന് പല ആവർത്തി അവൻ അറിഞ്ഞിട്ടുണ്ട്. ഓരോ പറക്കലിലും അത് അവനിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, ദൈവവചനം പഠിക്കുകയും മറ്റുള്ളവരുമായി അത് പങ്കിടുകയും ചെയ്യും തോറും ദൈവവചനത്തിൽ ഉറപ്പുണ്ടാകാൻ താങ്കൾക്ക് കഴിയണം. ദൈവത്തിൻ്റെ ആത്മാവ് അത് താങ്കളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കും. താങ്കളുടെ ആത്മീയ ജീവിതത്തിൽ അത് വളർച്ചയുണ്ടാക്കുകയും ചെയ്യും. വീര്യത്തോട് പരിജ്ഞാനവും കൂട്ടിക്കൊള്ളുക എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതത്രേ. ദൈവവചനം പ്രസ്താവിക്കുവാൻ താങ്കൾക്ക് ധൈര്യം ആവശ്യമാണ്. ധൈര്യമില്ലാതിരിക്കുന്നിടത്തോളം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ താങ്കൾ പര്യാപ്തനല്ല. പിന്നെ പറയുന്നു പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും. അതെ, വിശ്വാസികളായ നാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആത്മനിയന്ത്രണമുള്ളവരായിരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ മേൽ നമുക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കണം, സ്വയനിയന്ത്രണം. ഇന്ദ്രിയജയത്തോട് സ്ഥിരതയുമെന്ന്, സ്ഥിരത എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവവിശേഷമായി നാം കാണേണ്ടത്. എന്താണ് ഈ സ്ഥിരത? അനേകരും ചിന്തിക്കുന്നത് പ്രഭാതത്തിൽ ജോലിസ്ഥലത്തേക്ക് ഉള്ള യാത്രക്കിടയിൽ ഗതാഗത കുരുക്കിൽ പെടുമ്പോൾ സമയത്ത് ജോലിക്കെത്താൻ കഴിയാത്തതിനെക്കുറിച്ച് യാതൊരു വേവലാതിയും ഇല്ലാതെ ആ ബസ്സിലിരിക്കുന്നതിനെയാണ് സ്ഥിരത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നത്രേ. അല്ലെങ്കിൽ ക്ഷമാശീലം, ജോലിക്ക് താമസിച്ചെത്തിയതിന് അത് താങ്കൾക്കൊരു ഒഴികഴിവ് തരുമായിരിക്കാം. എന്നാൽ സ്ഥിരത എന്നത് പരീക്ഷകൾ വരുമ്പോൾ അതിൽ സഹിഷ്ണുതയോടെ ആയിരിക്കാനുള്ള കഴിവാണ്. സ്ഥിരത സഹനമാകും. അത് അടിസ്ഥാനപ്പെട്ടിരുന്നത് പരിജ്ഞാനത്തിലും ധൈര്യത്തിലുമാണ്. അല്ലെങ്കിൽ വീര്യം, ഒരു വളരുന്ന വൃക്ഷം എന്ന പോലെ ഒരു ദൈവപൈതൽ വീര്യവും പരിജ്ഞാനവും ഇന്ദ്രിജരവും സ്ഥിരതയും വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പറയുന്നു സ്ഥിരതയോട് ഭക്തിയുമെന്ന്. ഇന്നത്തെ ഈ കുട്ടിക്കുഴച്ചലിൽ നഷ്ടമായി പോയിരിക്കുന്ന മറ്റൊരു വാക്കാണ് ഭക്തി. ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് താങ്കൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനിയും താങ്കൾ താങ്കളുടെ പിതാവിനെ പോലെ ആകേണ്ടിയിരിക്കുന്നു. ഇതൊരിക്കലും താങ്കൾ ദൈവത്തെപ്പോലെ ആയിത്തീരും എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ ഒരിക്കലും ഒരു കൊച്ചു ദൈവമാകാൻ പോകുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം താങ്കളുടെ ഹിതമായിത്തീരുന്ന ഒരു തലത്തിലേക്കുള്ള ഉയർച്ചയെയാണ് ഇത് കാണിക്കുന്നത്. അതിനുള്ള ഒരു ലക്ഷ്യവും താല്പര്യവും ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പിതാവിനെ പോലെ ആകാൻ നാം ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, അവൻ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തുകയില്ല. അവൻ നമ്മുടെ നായകനാകാൻ മാത്രമല്ല നമ്മുടെ ദൈവവുമാകുന്നു. നാം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരുവൻ. ഭക്തി എന്ന വാക്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെയും സ്തുതിക്കുന്നതിൻ്റെയും വ്യക്തമായ ചിന്ത അടങ്ങിയിരിക്കുന്നു. അത് ദൈവത്തിലുള്ള ആശ്രയത്വത്തെക്കുറിച്ചും അവന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഭക്തിയോട് സഹോദരപ്രീതിയും എന്ന് നാം വായിക്കുന്നു. മറ്റു വിശ്വാസികളെ നാം സ്നേഹിക്കണം. ഈ റേഡിയോ പ്രക്ഷേപണം ശ്രദ്ധിച്ചതിന് ശേഷം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അനേകരുടെ എഴുത്തുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ അവരോട് പ്രതികരിക്കുന്നത് ഞങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നത്രേ. നിങ്ങളെ ഓരോരുത്തരെയും നേരിൽ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നു. കാണാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും നാം പരസ്പരം സ്നേഹിക്കുന്നു. തീർച്ചയായും താങ്കളുടെ ആ എഴുത്തുകൾ നമ്മുടെ സഹോദര ബന്ധത്തെ, സ്നേഹബന്ധത്തെ വളരെയേറെ ശക്തമാക്കുന്ന ഒരു മുഖാന്തരമത്രേ. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമധുരമായ ഒരു ബന്ധമുണ്ടായിരിക്കുന്നത് താങ്കളും ആഗ്രഹിക്കുന്നതാണ്. വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു കാര്യം കൂടെ പറയുന്നു, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിനെന്ന്. സഹോദരപ്രീതി പ്രത്യേകമായും വിശ്വാസികളോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇവിടെ പറയുന്ന സ്നേഹം പുറത്തുള്ളവരോട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നേഹമെന്ന ഇവിടുത്തെ ഈ പദം ഇംഗ്ലീഷിൽ ചാരിറ്റി എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം പാപിയെ ദൈവം അവനെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കുക എന്നാകുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പാപിയെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ സ്നേഹിച്ചു. എന്നാൽ ദൈവം അവൻ്റെ പാപത്തെ വെറുക്കുന്നു. അവൻ ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞു വന്നില്ല എങ്കിൽ അവനെ ദൈവം ന്യായം വിധിക്കുന്നതാണ്. പാപിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ്റെ നിലവാരത്തിലേക്ക് താണിറങ്ങിച്ചെല്ലുകയോ പാപത്തിൽ പങ്കാളിയാകുകയോ ചെയ്യുക എന്ന് അർത്ഥമാകുന്നില്ല. മറിച്ച് പാപിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, സുവിശേഷം നൽകുന്നതിലൂടെ നാം അവനെ സ്നേഹിക്കുകയാണ്. പ്രിയ സുഹൃത്തെ, വിശ്വാസത്തിന് പുറത്തുള്ളവർക്ക് നമ്മുടെ സ്നേഹം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരെ ക്രിസ്തുവിനായി നേടുന്നതിനുള്ള പരിശ്രമത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക എന്നാണ് അർത്ഥം. എത്ര മനോഹരമായ ഒരു പട്ടികയാകുന്നു പത്രോസ് ഇവിടെ നമുക്ക് തന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ പരിജ്ഞാനത്തിൽ വളരുവാൻ, ഭക്തിയിൽ വളരുവാൻ, ദൈവകൃപയിൽ വളരുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണോ ഉള്ളത്? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി, ശുദ്ധീകരിക്കുന്നതിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കും. ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഫലകരമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മുഖാന്തരമാക്കി തീർക്കണമേ. ദൈവകൃപയിൽ നിറയപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.